The editorial. രണ്ടായിരത്തി 2024 ഫെബ്രുവരി 14 ബുധൻ 1199 കുംഭമൊന്ന് ദീപികയുടെ എഡിറ്റോറിയൽ. കർഷകരെ അടിച്ചമർത്തി രാജ്യത്തെ പരാജയപ്പെടുത്തരുത്. നമുക്ക് നിർമ്മിത ബുദ്ധിയുടെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം. തലയിൽ ആപ്പിളിന്റെ വിഷൻ പ്രോ വെച്ചിട്ടുണ്ടാകാം. വലിയ ശമ്പളമായിരിക്കാം. അതിസമ്പന്നരായിരിക്കാം. ലോക നേതാവായിരിക്കാം. പക്ഷേ 5-6 മണിക്കൂർ കഴിയുമ്പോൾ ഈ തൊങ്ങലുകളെല്ലാം അഴിച്ചു വെച്ച് തീന്മേശയിലെത്തണം. തിന്നാനൊന്നുമില്ലെങ്കിൽ ബാക്കിയെല്ലാം വലിച്ചെറിയേണ്ടി വരുന്നത്ര നിസ്സഹായനാണ് മനുഷ്യൻ. എന്നിട്ടും അതുണ്ടാക്കിത്തരുന്ന കർഷകരുടെ വിലയറിയാത്തവരായി നമ്മളും സർക്കാരും അധപ്പതിച്ചു. അതിന്റെ ഫലമാണ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും യുപിയിൽ നിന്നുമൊക്കെയായി ട്രാക്ടറുകളുടെ അകമ്പടിയോടെ കർഷകർ ഡൽഹി ചലോ മാർച്ച് നടത്തുന്നത്. 2020 ഐതിഹാസിക കർഷക സമരത്തിന്റെ കരുത്തോ വിജയ സാധ്യതയോ ഇത്തവണയുണ്ടോ എന്നതല്ല, ലോകത്തെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ ശ്രമിക്കുന്ന രാജ്യത്തെ പാവങ്ങളുടെയും കർഷകരുടെയും ദുരവസ്ഥയാണ് യഥാർത്ഥ ചോദ്യം. 2000 ട്രാക്ടറുകളുമായി 20,000 കർഷകരാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. കേരള എക്സ്പ്രസിൽ അവിടേക്ക് പുറപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്തെങ്കിലും മലയാളികളും സമരത്തിലുണ്ട്. 2020-21 കർഷക സമരത്തിൽ കൊടുത്ത ഉറപ്പുകൾ പാലിക്കാത്ത സർക്കാരിനെതിരെയാണ് സമരം. മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം, വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തൽ, MS സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പാക്കൽ, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ, കാർഷിക കടം എഴുതിത്തള്ളൽ, 2020 കർഷക സമരത്തിന്റെ കേസുകൾ പിൻവലിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. സംയുക്ത കിസാൻ മോർച്ചയുടെയും കിസാൻ മസ്ദൂർ മോർച്ചയുടെയും നേതൃത്വത്തിൽ 200-ലധികം കർഷക യൂണിയനുകളാണ് പങ്കെടുക്കുന്നത്. 2020 ഇത്തവണയും സംയുക്ത കിസാൻ മോർച്ചയാണ് നയിക്കുന്നതെങ്കിലും പ്രധാന സംഘടനയായ BKUവിന്റെ നേതാവായിരുന്ന രാകേഷ് ടിക്കായത്ത് വിട്ടുനിൽക്കുന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ കർഷകരെ അടിച്ചൊതുക്കിയാൽ എല്ലാ യൂണിയനുകളും തെരുവിലിറങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പഴയ ഐക്യവും കെട്ടുറപ്പും കർഷക സംഘടനയ്ക്ക് ഇത്തവണയില്ലെന്ന വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. 2020 ഓർമ്മ കേന്ദ്ര സർക്കാരിനെ കൂടുതൽ ജാഗ്രതയിലാക്കിയിട്ടുമുണ്ട്. കർഷകരെ ഡൽഹിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മിനിമം താങ്ങുവില ഉൽപാദന ചെലവിന് ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്നത് രാജ്യമെങ്ങുമുള്ള കർഷകരുടെ ആവശ്യമാണ്. അത് നടപ്പാക്കിയാൽ തന്നെ ഈ രാജ്യത്തെ കർഷക ആത്മഹത്യകൾ കുത്തനെ കുറയും. കൃഷി ചെലവ് വർദ്ധിക്കുന്നതും വിളകൾക്ക് അപ്രതീക്ഷിതമായ വിലയിടിവും ഇറക്കുമതി നയങ്ങളും കാർഷിക മേഖലയെ ചൂതുകളിക്ക് സമാനമാക്കി. കൃഷി നഷ്ടമായതോടെ മറ്റു വരുമാനം എന്തെങ്കിലുമുള്ള ചെറുകിട കർഷകർ രംഗമൊഴിയുകയാണ്. കർഷകർ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ സമരത്തിനിറങ്ങുന്നത് അപൂർവമാണ്. 2020 ഡൽഹിയിൽ അത് സംഭവിച്ചു. ഒരു വർഷം നീണ്ട സമരത്തിനൊടുവിലാണ് സർക്കാർ പാർലമെന്റ് പാസാക്കിയ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് കർഷകർക്ക് മുമ്പിൽ മുട്ടുമടക്കിയത്. അതേ മാതൃകയിൽ യൂറോപ്പിലും സമരങ്ങൾ അരങ്ങേറുകയാണ്. നെതർലൻഡ്സ്, ജർമ്മനി, റൊമേനിയ, പോളണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ ഡൽഹി ശൈലിയിൽ ട്രാക്ടറുകളുമായാണ് കർഷകർ തെരുവിലിറങ്ങിയത്. അവിടെ കർഷകർക്ക് ലഭിക്കുന്ന വലിയ ആനുകൂല്യങ്ങളും സബ്സിഡികളും കുറയ്ക്കുന്നതാണ് പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം. കാര്യമായ സബ്സിഡികളൊന്നുമില്ലാത്ത ഇന്ത്യയിലെ കർഷകരുടെ സ്ഥിതി കൂടുതൽ ദയനീയമാണ്. കർഷകർക്കും ഉപഭോക്താവിനും മേൽക്കൈയുണ്ടായിരുന്ന കാർഷിക ഭക്ഷണ പരമാധികാരം ഇന്ത്യയിൽ ഉൾപ്പെടെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കൈക്കലായി. വിത്തും വളവും കീടനാശിനിയും കാർഷികോൽപ്പന്ന വിപണിയും മൂല്യവർദ്ധിത ഭക്ഷ്യവസ്തു വിപണിയുമെല്ലാം വമ്പൻ ബിസിനസ്സായി മാറിയ നിർണായക ഘട്ടത്തിൽ സർക്കാർ തങ്ങൾക്കൊപ്പമല്ലെന്ന് കർഷകർ തിരിച്ചറിയുന്നുണ്ട്. കാർഷിക രാജ്യമായ ഇന്ത്യയിലെ അത്യന്തം ഗുരുതരമായ ഈ പ്രതിസന്ധിയിൽ ഓടിയെത്തേണ്ട പ്രതിപക്ഷം അമ്പയെ പരാജയപ്പെടുകയും ചെയ്തു. അത്തരമൊരു ശൂന്യതയിലാണ് 2020 കർഷക സമരം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രതിപക്ഷത്തെ രാഷ്ട്രീയ വനവാസത്തിന് തുല്യമായ സ്ഥിതിയിൽ എത്തിച്ചതിൽ അത്തരം നിഷ്ക്രിയത്വത്തിന് വലിയ പങ്കുണ്ട്. അതിർത്തി അടച്ചും തല്ലി ും കർഷകരെ തലസ്ഥാനത്ത് കയറ്റാതിരുന്നാൽ തീരുന്ന പ്രതിസന്ധിയല്ല കാർഷിക മേഖല അഭിമുഖീകരിക്കുന്നത്. കർഷകരെ പരാജയപ്പെടുത്തുന്നത് ആത്യന്തികമായി രാജ്യത്തെ പരാജയപ്പെടുത്തുന്നതിന് തുല്യമാണ്. കർഷകരെ അടിച്ചമർത്തി സർക്കാർ രാജ്യത്തെ പരാജയപ്പെടുത്തരുത്.
The editorial.